കൊറോണ വൈറസ് സാഹചര്യത്തിൽ രാജ്യങ്ങൾ അതിർത്തികൾ അടച്ചതിന് പിന്നാലെ വിമാന സർവീസുകൾ ഒട്ടുമിക്കതും തന്നെ റദ്ദായിരിക്കുകയാണ്. ഇതേ തുടർന്ന് നിരവധി പേർ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഓസ്ട്രേലിയയിൽ കഴിയുന്ന മക്കളെ സന്ദർശിക്കാനെത്തിയ നിരവധി മാതാപിതാക്കൾ കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ ആശങ്കയിലാണ് എന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയ നിരവധി റിപ്പോർട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചതാണ്. ഇന്ത്യയിലേക്ക് വന്ദേ ഭാരത് എന്ന പദ്ധതിയിലൂടെ വിമാന സർവീസുകൾ ഏർപ്പാടാക്കുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം സർവീസുകൾ മാത്രം ഉള്ളതിനാലും എല്ലാ സംസ്ഥാനത്തുനിന്നും സർവീസുകൾ ഇല്ലാത്തതിനാലും കേരളത്തിലേക്ക് തിരിച്ചുപോകാൻ കഴിയാതെ നിരവധി മാതാപിതാക്കൾ ആശങ്കയിലാണ്. ഇതിനു പിന്നാലെ ഓസ്ട്രേലിയയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസിനുള്ള ശ്രമം നടക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. പെർത്തിൽ നിന്ന് കേരളത്തിലേക്ക് ജൂലൈ 25 പ്രഖ്യാപിച്ചിരിക്കുന്ന ചാർട്ടേഡ് വിമാന സർവീസിന് എല്ലാവിധ അനുമതിയും ലഭിച്ചതായി ഇതിന്റെ സംഘാടകർ പറയുന്നു. ഈ വിമാന സർവീസിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായ ഫ്ലൈ വേൾഡ് ട്രാവൽസിന്റെ സിഇഒ റോണി ജോസഫ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു.
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മാത്രമല്ല, എന്റെ ടീം അംഗങ്ങൾ എല്ലാം കൂടെയാണ്, നമ്മളെല്ലാം കൂടെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്, ഫ്ലൈ വേൾഡ് ഗ്രൂപ്പ്, പിന്നെ ഇസി ഫ്ലൈ, ഒരു മൂന്നും നാല് ഓർഗനൈസേഷൻസ് കൂടിയാണ് ഈ ചാർട്ടർ ഫ്ലൈസ് നമ്മൾ കൊച്ചിയിൽ എത്തിക്കുന്നത്. പിന്നെ 25 നമ്മുടെ ഫ്ലൈറ്റ് പുറത്തു നിന്ന് കൊച്ചിയിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസിന്റെ റീജിയണൽ വിങ്ങായ സിൽക്ക് എയറിന്റെ ഫ്ലൈറ്റാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മലയാളി അസോസിയേഷൻ ഓഫ് പെർത്ത് നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള അപ്രൂവൽസും മറ്റും ഏത് സ്ഥിതിയിലാണ്? ഇനി രണ്ടു ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ്
ഇതിന്റെ അപ്രൂവൽസ് എന്ന്? ഫൈനൽ അപ്രൂവൽ എന്ന് പറയുന്നത് നമുക്ക് DGC, അതായത് നമ്മുടെ വ്യോമയാന മന്ത്രാലയത്തിന്റെ അപ്രൂവലാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇന്നലെ വൈകുന്നേരം നമുക്ക് കിട്ടി. നമ്മൾ ഓൾ സെറ്റ് ഗോ ആണ് ഇപ്പോൾ, ഒരു കുഴപ്പമില്ല. ആദ്യം നമുക്ക് വേണ്ടത് കേരള ഗവൺമെന്റിന്റെ അപ്രൂവലാണ്. പിന്നെ നമുക്ക് അതായത് നോർക്കയുടെ അപ്രൂവൽ, നോർക്ക കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു അപ്രൂവലാണ്. പിന്നെ അടുത്ത അപ്രൂവൽ എന്ന് പറയുന്നത് നമുക്ക് എയർലൈൻ്റെ അപ്രൂവലാണ്. കാരണം സ്ലോട്ട് കൺഫേം ചെയ്ത് തരണം അവർ, അതാണ് ആ ലെറ്റർ. ആ ലെറ്റർ ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക്, അതായത് എവിടുന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെ എംബസിയുടെ അപ്രൂവലാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അതിനുശേഷമാണ് ഒരു ഫോർമാറ്റ് എയർലൈൻസിന് തരും, പാസഞ്ചർ മാനിഫെസ്റ്റോ എന്നാണ് അതിന് വിളിക്കാറുള്ളത്. അതും പാസഞ്ചർ മാനിഫെസ്റ്റോയും പിന്നെ എംബസിയുടെ ഫോർമാറ്റ് ഉണ്ട് പാസഞ്ചർ മാനിഫെസ്റ്റോയ്ക്ക്, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഫയൽ ചെയ്ത് എയർലൈൻ ഫയൽ ചെയ്യും. എന്നിട്ട് എയർലൈൻ ആണ് അത് DGCA അപ്രൂവല് കൊടുക്കുന്നത്. DGCA അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞു, നമ്മളെ സ്ലോട്ട്, അതായത് നമുക്കുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്.
ഓക്കെ, ഈ ഫ്ലൈറ്റിൽ എത്ര പാസഞ്ചേഴ്സിനാണ് സീറ്റുകൾ ലഭിക്കുക? അതിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ്?
നമുക്ക് 141 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ പ്രകാരം മാക്സിമം PPE കിറ്റ്, അല്ലെങ്കിൽ എന്നാ പറഞ്ഞത്, മാക്സിമം സീറ്റുകൾ ഇതായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ 100 നമ്മൾ ലിമിറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പൊ നാട്ടിൽ കോവിഡ് കൂടുന്ന സാഹചര്യത്തിൽ അധികം, അതായത് മാക്സിമം റിസ്ക് കുറച്ച് നാട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് എത്തിക്കുക, അതായത് നമ്മുടെ ഇവിടുന്ന് ചെല്ലുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അതിനായിട്ട് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലൈറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പിന്നെ PPE കിറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ PPE കിറ്റിന്റെ കൂടെ അതിൻ്റെ അകത്ത് അവര് മാക്സിമം സാനിറ്റൈസർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, കൂടുതലും കോണ്ടാക്ട്സ് അങ്ങോട്ട് ഇങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ പാസഞ്ചേഴ്സിനെല്ലാം തന്നെ ഞങ്ങൾ പ്രീ സീറ്റിംഗ് പ്ലാൻ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു ഫാമിലിയിൽ നിന്ന് വന്നവർ ഒരു ഒരു സോണിലായിട്ടിരിക്കുക, അവരില്ലെങ്കിൽ ഒരു അടലേഡിയിൽ നിന്ന്, കുറച്ച് ആൾക്കാർ 10-30 പേരുള്ള അടലേഡിയിൽ നിന്നുണ്ട്, അവരെ ഒരു സോണിൽ നിർത്തുക, പിന്നെ പുറത്തു നിന്നുള്ളവരെ വേറൊരു സോണിൽ നിർത്തുക. അങ്ങനെ ഒരു എന്താ പറയുക, സ്ട്രാറ്റജിക്കലായിട്ടാണ് ഞങ്ങൾ എയർക്രാഫ്റ്റിൽ സീറ്റിംഗ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകുന്നവരെല്ലാം തന്നെ നല്ല പ്രായമുള്ളവർ, സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ തന്നെ ഞങ്ങൾ 2-3 പേരെ വോളണ്ടിയേഴ്സ് ആയിട്ട് എടുത്ത് ആ ഫ്ലൈറ്റിലുള്ളവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അങ്ങനെയുള്ള ഒരു എന്നാ പറയേണ്ടത്, ഒരു ടീം സ്പിരിറ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഫ്ളൈറ്റ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധർമ്മം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ടീം കോർഡിനേഷൻസും ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇത്തരം ഒരു സാഹചര്യം തന്നെ ആദ്യമായിട്ടായിരിക്കണം ഉണ്ടാകുന്നത്, ചാർട്ടേഡ് വിമാനമെടുത്ത് കേരളത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ പലതരം വെല്ലുവിളികൾ ഉണ്ടായി കാണുമല്ലോ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിക്കുക എന്നുള്ളതിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാവുന്നത് എന്താണ്?
ഇത് നമ്മളിപ്പം കൂടണയുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. നമ്മളിപ്പോൾ ഇവിടെ ആയിരുന്നാലും നാട്ടിലെത്തുക എന്നുള്ളതാണ്. പിന്നെ ഇവിടിപ്പം നമുക്ക് കൂടുതലും മാതാപിതാക്കളാണ് നമ്മുടെ ട്രാവലിങ്ങിലുള്ളത്. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഒരു എന്താ പറയേണ്ടത്, ഒരു 90% ചേർത്ത പാസഞ്ചേഴ്സ് മാതാപിതാക്കളാണ്. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ ഒത്തിരി അറ്റംപ്റ്റ് നാട്ടിലേക്ക് പോകാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാൾ വെല്ലുവിളി ഞങ്ങളുടെ ക്ലയൻസിനായിരുന്നു. കാരണം പല രീതിയിലും അവർക്ക് പ്രഷർ വന്നിരുന്നു, ഈ ചാർട്ടർ നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഹോണർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ കേട്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾക്ക് ചെയ്യുക, അത് നടത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ കമ്പനികളുടെ ലക്ഷ്യം.
ഇപ്പോൾ കേട്ടതുപോലെ ഓസ്ട്രേലിയയിലെ വിവിധ കൂട്ടായ്മകൾ ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്ക് വിമാന സർവീസുകൾ ചാർട്ടർ ചെയ്യുന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഏതെല്ലാം വിമാന സർവീസുകൾക്ക് അന്തിമ അനുമതി ലഭിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി വ്യക്തമായിട്ടില്ല. പെർത്തിൽ നിന്ന് മറ്റൊരു വിമാന സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ 27. ഇനി ബാക്കിയുള്ളത് അന്തിമ അനുമതി മാത്രമാണെന്ന് ഇതിന്റെ പ്രധാന സംഘാടകരായ ഫീനിക്സ് സ്കൈവേൾഡ് ട്രാവൽസ് അറിയിച്ചു. മെൽബണിൽ നിന്നുള്ള പോൾ ട്രാവൽസും കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് വിമാന സർവീസ് ഒരുക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 27 മെൽബണിൽ നിന്ന് കൊച്ചിയിലേക്കും സിഡ്നിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ജൂലൈ 29 വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിഡ്നിയിലെ മലയാളി കൂട്ടായ്മയായ സിഡ്മലിന്റെ നേതൃത്വത്തിലും ചാർട്ടേഡ് വിമാന സർവീസിനായുള്ള ശ്രമം നടക്കുന്നതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. KMCC കേരളത്തിലേക്ക് വിമാന സർവീസുകൾ ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സജീവമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പല കൂട്ടായ്മകളും ട്രാവൽ ഏജൻസികളും ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്ക് ഫ്ലൈറ്റുകൾ ഒരുക്കുന്നതിന് സജീവമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കിടക്കുന്ന പല മാതാപിതാക്കൾക്കും കേരളത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ പലർക്കും കേരളത്തിൽ കോവിഡ് രോഗം കൂടിയിരിക്കുന്നത് ആശങ്കയായി മാറുന്നുണ്ട്. ഇത്തരത്തിൽ ആശങ്ക പങ്കുവയ്ക്കുകയാണ് 25 മാതാവിന് പെർത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള മരിയ തോമസ്.
ശരിക്കും ആക്ച്വലി എന്റെ മദർ ഒരു 3 വേണ്ടി വന്നതായിരുന്നു. അപ്പം ശരിക്കും പോകാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ആയി. അപ്പൊ മദർ വന്നപ്പോഴത്തേക്കും ഒരു 3.5 മെഡിസിനെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് മെഡിസിൻ വാങ്ങിക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത്ര വെച്ചേ തെരുവുകൾ, പിന്നെ അതിന്റെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളും എല്ലാം വ്യത്യാസമായിരുന്നു ഇവിടെ വന്നപ്പം. പിന്നെ അതൊരിച്ചിരി പാടായിരുന്നു ആദ്യം. പിന്നെ അവർ കുറച്ച് കുറച്ചേ തരുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ വേറെ ഡോക്ടറിനെ വേറെ കണ്ട് അതിന് പറ്റിയ വേറെ മരുന്ന് എഴുതി വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇച്ചിരി ടെൻഷൻ ഉള്ള കാര്യമായിരുന്നു. തീരുമായിട്ട് കഴിക്കുന്ന മരുന്ന് മാറുക എന്നുള്ളതൊരു വിഷമമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം നാട്ടിൽ വിടുന്നതിനെ പറ്റി നാട്ടിലുള്ളവർക്കും അവരും ടെൻഷനാണ്, ഞങ്ങളും ഇപ്പോൾ ടെൻഷനാണ്. കാരണം നാട്ടിൽ ഇപ്പൊ കോവിഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ കേരളത്തിൽ കോവിഡിന്റെ ആശങ്ക കൂടുമ്പോഴും നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് മാതാപിതാക്കളുടെ ലക്ഷ്യമെന്നും മരിയ ചൂണ്ടിക്കാട്ടുന്നു.
അയ്യോ, തീർച്ചയായിട്ടും പോകണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇപ്പൊ നാട്ടിൽ ഇത്രയും കൂടുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് അത് വിടുന്നത്, റിസ്ക് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താണെന്നുള്ളതാണ്. നാട്ടിലാണെങ്കിലും അവർക്കാണെങ്കിലും ശരിക്കും നാട്ടിലോട്ട് കൊണ്ടുപോകണം തന്നെയാണ്. പക്ഷേ ഇപ്പൊ നാട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്ന സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യത്തിൽ ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ ഞങ്ങൾ സ്റ്റില്ല് 25 പോകണം ഉദ്ദേശിച്ചാണ്, വിടണം ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത്.
ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കിടക്കുന്ന മാതാപിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം കേരളത്തിലേക്ക് തിരിച്ചെത്താൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ SBS മലയാളം വരും ദിവസങ്ങളിലും ലഭ്യമാക്കുന്നതാണ്.